आकाशवाणी നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ലാവോസിലെത്തി. ഇന്തോ പസഫിക് മേഖല നേരിടുന്ന വെല്ലുവിളികൾ ചർച്ച ചെയ്യാൻ ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടി അവസരമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി. പ്രമുഖ വ്യവസായിയും ടാറ്റ ഗ്രൂപ്പിന്റെ മുൻ ചെയർമാനുമായിരുന്ന രതൻ ടാറ്റയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ച രാജ്യം. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഇന്ന് മുംബൈയിൽ നടക്കും. കേരളത്തിലെ തൊഴിൽ മേഖലയിലെ പ്രതിസന്ധികൾ സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കൊച്ചി വിമാനത്താവളത്തിലെ അനിമൽ ക്വാറന്റൈൻ സർട്ടിഫിക്കേഷൻ സേവനങ്ങൾ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലിടങ്ങളിൽ എല്ലാവർക്കും മാനസിക സൌഖ്യം ഉറപ്പുവരുത്തുക എന്ന സന്ദേശവുമായി ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ബംഗ്ലാദേശ് വെസ്റ്റിൻഡീസിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ലാവോസിലെത്തി. 21st ആസിയാൻ ഇന്ത്യ ഉച്ചകോടിയിലും 19th ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിലും ശ്രീ മോദി പങ്കെടുക്കും. ഇന്ത്യ ആസിയാൻ ബന്ധത്തിലെ പുരോഗതി, ഭാവി സഹകരണം, പ്രാദേശിക ആഗോള പ്രശ്നങ്ങൾ എന്നിവ ഉച്ചകോടി വിലയിരുത്തും. ഇന്തോ പസഫിക് മേഖല നേരിടുന്ന വെല്ലുവിളികൾ ചർച്ച ചെയ്യാൻ ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടി അവസരമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി യാത്ര തിരിക്കും മുൻപ് വ്യക്തമാക്കിയിരുന്നു. ആസിയാൻ രാജ്യങ്ങളുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിലെ പുരോഗതി അവലോകനം ചെയ്യാനും സഹകരണത്തിന്റെ ഭാവി ദിശ ആസൂത്രണം ചെയ്യാനും വിവിധ നേതാക്കളുമായി ചർച്ച നടത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഞായറാഴ്ച മുതൽ 7 ദിവസം അൾജീരിയ, മൌറിറ്റാനിയ, മലാവി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. അൾജീരിയൻ പ്രസിഡന്റിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ഈ മാസം 13 മുതൽ 15 വരെ അൾജീരിയയിലാണ് ആദ്യഘട്ട സന്ദർശനം. രണ്ടാംഘട്ടത്തിൽ മൌറിറ്റാനിയയും അവസാനഘട്ടത്തിൽ മലാവിയും രാഷ്ട്രപതി സന്ദർശിക്കും. അന്തരിച്ച പ്രമുഖ വ്യവസായിയും ടാറ്റ ഗ്രൂപ്പിന്റെ മുൻ ചെയർമാനുമായിരുന്ന രതൻ നവൽ ടാറ്റയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ മുംബൈയിലെ നാഷണൽ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സിൽ എത്തിയത് വൻ ജനാവലി. മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. 86 വയസ്സായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും ആദരണീയനായ വ്യവസായികളിൽ ഒരാളായിരുന്നു രതൻ ടാറ്റ. 1962 അദ്ദേഹം ടാറ്റ ഗ്രൂപ്പിൽ ചേരുന്നത്. 2 പതിറ്റാണ്ടിലേറെ ടാറ്റ സൺസിന്റെ നേതൃസ്ഥാനത്ത് നിന്ന അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് ടാറ്റ ഗ്രൂപ്പ് ആഗോളതലത്തിലേക്ക് വളർന്നത്. ടാറ്റ സൺസ്, ടാറ്റ ഇൻഡസ്ട്രീസ്, ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ സ്റ്റീൽ, ടാറ്റ കെമിക്കൽസ് എന്നിവയുടെ ചെയർമാൻ എമിറിറ്റസ് എന്ന ബഹുമതി ലഭിച്ചു. ടാറ്റ ട്രസ്റ്റുകളിലൂടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന അദ്ദേഹത്തെ രാജ്യം പത്മഭൂഷൺ, പത്മവിഭൂഷൺ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. രതൻ ടാറ്റയുടെ അന്ത്യകർമ്മങ്ങൾ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. മഹാരാഷ്ട്രയിൽ സർക്കാർ 1 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. രതൻ ടാറ്റയുടെ വിയോഗത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. കോർപ്പറേറ്റ് മേഖലയെ മികച്ച രീതിയിൽ ധാർമ്മികതയോടെ രാഷ്ട്രനിർമ്മാണവുമായി സമന്വയിപ്പിച്ച വ്യക്തിയാണ് രതൻ ടാറ്റയെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. നിര്യാണത്തിൽ അതിയായ വേദനയുണ്ടെന്ന് ഉപരാഷ്ട്രപതി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. രാജ്യത്തെ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം തുടങ്ങിയവയിൽ രതൻ ടാറ്റ വലിയ സംഭാവനകൾ നൽകിയതായി പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ഗയയിലെ മഹാബോധി ക്ഷേത്രത്തിലെ ബുദ്ധസന്യാസിമാരുടെ നേതൃത്വത്തിൽ രതൻ ടാറ്റയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവരും അനുശോചനം രേഖപ്പെടുത്തി. രാഷ്ട്ര വികസനത്തിൽ മുഴുവൻ ജനങ്ങളും പങ്കാളികളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിലെ PhD ചേംബർ ഓഫ് കൊമേഴ്സ് ആന്റ് ഇൻഡസ്ട്രിയുടെ 119th വാർഷിക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
നിത്യാ അച്ഛേ സെ ഇംപ്ലിമെന്റ് നഹി ഹോതി, സ്ഥിരത കെ ബഗർ സുരക്ഷ സുനിശ്ചിത് നഹി ഹോതി ഹൈ, ഓർ സ്ഥിരത കെ ബഗർ വികാസ് ഭി സുനിശ്ചിത് നഹി ഹോതി ഹൈ. സ്ഥിരത ഹീ ഹൈ ജോ നീതിയോ മേ ഭി സാതത്യ ലാതി ഹൈ, സ്ഥിരത ഹീ ഹൈ ജോ വിചാരോ മേ ഭി സാതത്യ ലാതി ഹൈ, ഓർ സ്ഥിരത ഹീ ഹൈ ജോ വികാസ് മേ ഭി സാതത്യ ലാതി ഹൈ.
സർക്കാർ നയങ്ങളും പദ്ധതികളും താഴേക്കിടയിലെത്തിക്കുന്ന, വ്യവസായ മേഖലയിലെ പ്രശ്നങ്ങൾ സർക്കാരിലേക്ക് എത്തിക്കുന്ന പാലമായി PhD ചേംബർ ഓഫ് കൊമേഴ്സ് പ്രവർത്തിക്കണമെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു. കേരളത്തിൽ തൊഴിൽ മേഖല നേരിടുന്ന പ്രതിസന്ധികൾ സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്ത് നിന്നും പി സി വിഷ്ണുനാഥാണ് ഉപക്ഷേപത്തിന് അനുമതി തേടിയത്. സംസ്ഥാനത്ത് പി എസ് സി നിയമനങ്ങളിൽ അപ്രഖ്യാപിത നിരോധനം നിലനിൽക്കുന്നതായും ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ലെന്നും ശ്രീ പി സി വിഷ്ണുനാഥ് ആരോപിച്ചു. പിൻവാതിൽ നിയമനങ്ങളാണ് നടക്കുന്നതെന്നും സംവരണ തത്വങ്ങൾ അട്ടിമറിക്കപ്പെടുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. നിലവിലുള്ള എല്ലാ ഒഴിവിലേക്കും റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധിക്കുള്ളിൽ തന്നെ പരമാവധി നിയമനം നടത്തുകയാണ് സർക്കാർ നയമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ മറുപടി നൽകി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുകയായിരുന്നു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് പരിഷ്കരണത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം കേരള നിയമസഭ ഐക്യകണ്ഠേന പാസാക്കി. മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി എം പി രാജേഷാണ് പ്രമേയം സഭയിൽ അവതരിപ്പിച്ചത്. നടപടി ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരാണെന്നും അധികാര കേന്ദ്രീകരണത്തിന് തീരുമാനം വഴിയൊരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടലിൽ 254 മരണങ്ങൾ ഇതുവരെ സ്ഥിരീകരിച്ചതായി റവന്യൂ മന്ത്രി കെ രാജൻ. അന്തിമ കണക്കുകൾ പ്രകാരം 47 പേരെ കാണാതായെന്നും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. ദുരന്തത്തിൽ കേന്ദ്ര സർക്കാരിനോട് വീണ്ടും അടിയന്തര സഹായം ആവശ്യപ്പെടാൻ സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചതായും മന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എആർ ന്യൂസ് അണ്ടർസ്കോർ ടിവിഎം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
കൊച്ചി വിമാനത്താവളത്തിൽ അനിമൽ ക്വാറന്റൈൻ ആന്റ് സർട്ടിഫിക്കേഷൻ സേവനങ്ങൾ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. വളർത്തുനായയുടെയും പൂച്ചയുടെയും ഇറക്കുമതിക്കായാണ് സേവനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഡോക്ടർ വന്ദനാദാസിന്റെ ഓർമ്മയ്ക്കായി ജന്മനാടായ തൃക്കുന്നപ്പുഴയിൽ ആരംഭിക്കുന്ന വന്ദനാദാസ് മെമ്മോറിയൽ ക്ലിനിക് ഇന്ന് നാടിന് സമർപ്പിക്കും. ക്ലിനിക്കിലെ മെഡിക്കൽ ക്യാമ്പ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. വന്ദനാദാസിന്റെ സ്മരണയ്ക്കായുള്ള സ്ഥാപനം പ്രദേശത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് ആശ്രയവും ആശ്വാസവുമാകുമെന്ന് ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. ക്ലിനിക്കിന്റെ ഉദ്ഘാടനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വൈകിട്ട് നിർവഹിക്കും. പശ്ചിമ ബംഗാളിൽ കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന ജൂനിയർ ഡോക്ടർമാർ സംസ്ഥാന സർക്കാരുമായി നടത്തിയ ചർച്ച പരാജയം. സംസ്ഥാന ആരോഗ്യമേഖലയിൽ സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവരാനും മെഡിക്കൽ കോളേജിനുള്ളിൽ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാനും രേഖാമൂലമുള്ള നിർദ്ദേശങ്ങൾ പുറത്തിറക്കാൻ സർക്കാർ വിസമ്മതിച്ചതായി ഡോക്ടർമാർ ആരോപിച്ചു. വാക്കാലുള്ള ഉറപ്പുകൾ മാത്രമാണ് ലഭിച്ചതെന്നും അവർ പറഞ്ഞു. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. മാനസികാരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകുക, അവബോധം വളർത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ദിനാചരണം. തൊഴിലിടങ്ങളിലെ മാനസികാരോഗ്യം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. തൊഴിൽ മേഖലയിൽ വർദ്ധിച്ചുവരുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മാനസികാരോഗ്യ വിദഗ്ധനും പ്രൊഫസറുമായ ഡോക്ടർ അരുൺ ബി നായർ ആകാശവാണി വാർത്തകളോട്.
കോർപ്പറേറ്റ് മേഖലയടക്കമുള്ള വ്യത്യസ്ത തൊഴിൽ മേഖലകളിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങളും ആത്മഹത്യകളും പെരുകി വരുന്നത് കോവിഡാനന്തര കാലത്ത് വളരെ വ്യാപകമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് തൊഴിൽ സ്ഥലങ്ങളിൽ മാനസികാരോഗ്യം നിലനിർത്താൻ വേണ്ട മുൻഗണനകൾ നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഈ ദിനാചരണം ഊന്നിപ്പറയുന്നത്.
വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ബംഗ്ലാദേശ് വെസ്റ്റിൻഡീസിനെ നേരിടും. ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ ദുബായിൽ നടന്ന മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യ 82 റൺസിന് വിജയിച്ചു. ഈ മാസം 13 ഓസ്ട്രേലിയക്കെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. വിവിധ സർക്കാർ സേവനങ്ങൾ തടസ്സമില്ലാതെ ലഭ്യമാക്കുന്നതിന് ഉമംഗ് ആപ്പ് ഡിജിലോക്കറുമായി സംയോജിപ്പിക്കാൻ ദേശീയ ഇ ഗവേണൻസ് വിഭാഗം തീരുമാനിച്ചു. ഇതോടെ ഒന്നിലധികം സേവനങ്ങൾ ഒറ്റ പ്ലാറ്റ്ഫോമിലൂടെ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകുമെന്ന് ഇലക്ട്രോണിക്സ് ഐടി മന്ത്രാലയം അറിയിച്ചു. എല്ലാ ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾക്കും ഉമംഗ് ആപ്പിന്റെ സേവനങ്ങൾ ഡിജിലോക്കർ വഴി ലഭിക്കും. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ഗോവ സംസ്ഥാനങ്ങളിലും മധ്യമഹാരാഷ്ട്ര മേഖലയിലും അടുത്ത 2 ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, തീരദേശ കർണാടക എന്നിവിടങ്ങളിലും മഴ കനത്തേക്കും. അടുത്ത 2-3 ഗുജറാത്ത്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം പിൻവാങ്ങിയേക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 സന്ദർശനത്തിനായി ലാവോസിലെത്തി. ഇന്തോ പസഫിക് മേഖല നേരിടുന്ന വെല്ലുവിളികൾ ചർച്ച ചെയ്യാൻ ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടി അവസരമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി. പ്രമുഖ വ്യവസായിയും ടാറ്റ ഗ്രൂപ്പിന്റെ മുൻ ചെയർമാനുമായിരുന്ന രതൻ ടാറ്റയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ച രാജ്യം. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഇന്ന് മുംബൈയിൽ നടക്കും. കേരളത്തിലെ തൊഴിൽ മേഖലയിലെ പ്രതിസന്ധികൾ സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന വിക്ഷേപത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കൊച്ചി വിമാനത്താവളത്തിലെ അനിമൽ ക്വാറന്റൈൻ ആന്റ് സർട്ടിഫിക്കേഷൻ സേവനങ്ങൾ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലിടങ്ങളിൽ എല്ലാവർക്കും മാനസിക സൌഖ്യം ഉറപ്പുവരുത്തുക എന്ന സന്ദേശവുമായി ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ബംഗ്ലാദേശ് വെസ്റ്റിൻഡീസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.